യോഹന്നാൻ അധ്യായം 12. പെസഹയ്ക്ക് 6 ദിവസം മുൻപ് യേശു ബേഥാന്യയിൽ എത്തി. അവിടെയായിരുന്നു യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്തിരുന്നത്. യേശുവിന് വേണ്ടി അവിടെ ഒരു അത്താഴ വിരുന്ന് ഒരുക്കിയിരുന്നു. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറും അദ്ദേഹത്തോടൊപ്പം ഭക്ഷണത്തിന് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയതും ശുദ്ധവുമായ 1.5 ലിറ്ററോളം ജടാമാംസ തൈലമെടുത്ത് യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട് തൂർത്തുകയും ചെയ്തു. തൈലത്തിന്റെ സൗരഭ്യം വീട് മുഴുവൻ നിറഞ്ഞു. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനും പിന്നീട് അദ്ദേഹത്തെ ഒറ്റക്കൊടുത്തവരുമായ യൂദാ ഇസ്കരിയോത്താവ് ഇതിൽ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട്,
ഈ സുഗന്ധ തൈലം വിറ്റ് ആ പണം ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ? അത് 300 ദിനാർ വിലയുള്ളതാണല്ലോ
എന്ന് പറഞ്ഞു. ദരിദ്രരെ കുറിച്ചുള്ള കരുതൽ കൊണ്ടല്ല, അയാൾ കള്ളനായിരുന്നത് കൊണ്ടാണ് ഇത് പറഞ്ഞത്. പണസഞ്ചി സൂക്ഷിപ്പുകാരനായിരുന്ന അയാൾ അതിൽ നിന്നും കൂടെ കൂടെ സ്വന്തം ഉപയോഗത്തിന് എടുക്കാറുണ്ടായിരുന്നു. അതിന് യേശു ഇങ്ങനെ മറുപടി നൽകി,
അവളെ ശല്യപ്പെടുത്തരുത്. എന്റെ ശവസംസ്കാര ദിവസത്തിലേക്ക് അവള് സൂക്ഷിച്ചു എന്ന് കരുതിയാൽ മതി. ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ, എന്നാൽ ഞാനോ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല.
യേശു അവിടെ ഉണ്ടെന്നറിഞ്ഞ് യഹൂദരുടെ ഒരു വലിയ കൂട്ടം അവിടെ എത്തി. യേശു നിമിത്തം മാത്രമല്ല, അദ്ദേഹം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണുന്നതിനും കൂടിയാണ് അവർ വന്നത്. അതുകൊണ്ട് മുഖ്യ പുരോഹിതന്മാർ ലാസറിനെയും കൊല്ലുവാൻ ആലോചിച്ചു. അയാൾ നിമിത്തം അനേകം യഹൂദർ യേശുവിന്റെ അടുക്കൽ ചെല്ലുകയും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. പിറ്റേ ദിവസം പെരുന്നാളിന് വന്നിരുന്ന വലിയ ജനക്കൂട്ടം യേശു യെരുസലേമിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത കേട്ടു. അവർ ഈന്തപ്പനയുടെ കുരുത്തോലകൾ എടുത്തുകൊണ്ട്,
ഹോസന്നാ, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഇസ്രായേലിന്റെ രാജാവ് വാഴ്ത്തപ്പെട്ടവൻ
എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ എതിരേൽപ്പാൻ പുറപ്പെട്ടു. യേശു ഒരു കഴുതക്കുട്ടിയെ കണ്ട് അതിന്റെ പുറത്ത് കയറിയിരുന്നു.
സിയോൻ പുത്രി, ഭയപ്പെടരുത്, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിമേൽ കയറി വരുന്നു
എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ശിഷ്യന്മാർക്ക് ആദ്യം ഈ കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹത്തെക്കുറിച്ചാണ് ഇവ എഴുതപ്പെട്ടിരിക്കുന്നതെന്നും അവർ ഇതെല്ലാം ചെയ്തത് അദ്ദേഹത്തിന് വേണ്ടിയാണെന്നും മഹത്വീകരണത്തിന് ശേഷം മാത്രമേ അവർ ഗ്രഹിച്ചു. ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് കല്ലറയ്ക്ക് പുറത്തേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന ജനസമൂഹം ആ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടു. യേശു ഈ അടയാളം പ്രവർത്തിച്ചുവെന്ന് കേട്ടതുകൊണ്ട് അനേകം ആളുകൾ അദ്ദേഹത്തെ എതിരിട്ട് ചെന്നു. അപ്പോൾ പരീശന്മാർ പരസ്പരം പറഞ്ഞു,
നമ്മക്കൊണ്ട് ഒന്നും സാധിക്കുന്നില്ലല്ലോ, നോക്കൂ, ലോകം മുഴുവൻ അയാളുടെ പിന്നാലെയായിരിക്കുന്നു.
പെരുന്നാളിന് ആരാധനയ്ക്ക് വന്നവരിൽ ചില ഗ്രീക്കുകാർ ഉണ്ടായിരുന്നു. അവർ ഒരു അഭ്യർത്ഥനയുമായി ഗലീലയിലെ ബേത്ത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്നു.
പ്രഭു, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട്
എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ചെന്ന് ഇക്കാര്യം അന്ത്രിയാസിനോട് പറഞ്ഞു. അന്ത്രിയാസും ഫിലിപ്പോസും കൂടി യേശുവിന് വിവരമറിയിച്ചു. അപ്പോൾ യേശു പറഞ്ഞു,
മനുഷ്യപുത്രൻ മഹത്വീകരിക്കപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു. സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചാകുന്നുവെങ്കിലും ധാരാളം വിളവുണ്ടാകും. സ്വന്തം ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ നഷ്ടപ്പെടുത്തും. ഈ ലോകത്തിൽ സ്വന്തം ജീവനെ ദ്വേഷിക്കുന്നവൻ അതിനെ നിത്യജീവന് വേണ്ടി സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നെ അനുഗമിക്കണം. ഞാൻ എവിടെയായിരിക്കുന്നുവോ അവിടെ എന്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ എന്റെ പിതാവ് മാനിക്കും. ഇപ്പോൾ എന്റെ ഹൃദയം കലങ്ങിയിരിക്കുന്നു. ഞാൻ എന്താണ് പറയേണ്ടത്? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നോ? അല്ല, ഇതിനു വേണ്ടി തന്നെയാണല്ലോ ഞാൻ ഈ നാഴികയിൽ എത്തിയിരിക്കുന്നത്. പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ.
അപ്പോൾ സ്വർഗത്തിൽ നിന്ന്,
ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും
എന്നൊരു ശബ്ദമുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന ജനസമൂഹത്തിൽ ചിലർ ആ ശബ്ദം കേട്ടിട്ട്
ഇടിമുഴങ്ങി
എന്നും മറ്റു ചിലർ
ഒരു ദൈവദൂതൻ അദ്ദേഹത്തോട് സംസാരിച്ചു
എന്നും പറഞ്ഞു. യേശു പറഞ്ഞു,
ഈ ശബ്ദം എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാകുന്നു. ഈ ലോകത്തിന്മേൽ ന്യായവിധി നടക്കുന്ന സമയമിതാകും. ഇപ്പോൾ ലോകത്തിന്റെ അധിപതി പുറന്തള്ളപ്പെടും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ സകല മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും.
യേശു ഇത് പറഞ്ഞത് തന്റെ മരണം ഏതു വിധത്തിലായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നതിനായിരുന്നു. ജനക്കൂട്ടം ചോദിച്ചു,
ക്രിസ്തു എന്നേക്കും ജീവിക്കുമെന്നാണല്ലോ ന്യായപ്രമാണത്തിൽ നിന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും എന്ന് അങ്ങ് പറയുന്നത് എങ്ങനെ? ആരാണ് ഈ മനുഷ്യപുത്രൻ?
അപ്പോൾ യേശു അവരോട് പറഞ്ഞു,
ഇനി വെളിച്ചം അല്പകാലത്തേക്ക് കൂടി മാത്രമേ നിങ്ങളുടെ മധ്യേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇരുട്ടു നിങ്ങളെ കീഴടക്കുന്നതിനു മുമ്പ് വെളിച്ചമുള്ള കാലത്തോളം അതിൽ നടന്നുകൊള്ളുക. ഇരുട്ടിൽ നടക്കുന്നവൻ താൻ എങ്ങോട്ട് പോകുന്നു എന്നറിയുന്നില്ല. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കും.
ഇത് പറഞ്ഞ ശേഷം യേശു അവരെ വിട്ടു മറഞ്ഞു. അവരുടെ സാന്നിധ്യത്തിൽ യേശു ഇത്രയേറെ അടയാളങ്ങൾ പ്രവർത്തിച്ചിട്ടും അവർ അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല.
കർത്താവേ, ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു? കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു
എന്നുള്ള യെശയ്യാ പ്രവാചകന്റെ വാക്കുകൾ ഇങ്ങനെ നിറവേറി. അവർക്ക് വിശ്വസിക്കുവാൻ കഴിയാത്തതിനെപ്പറ്റി യെശയ്യാവ് ഇപ്രകാരം മറ്റൊരിടത്ത് പറയുന്നു,
കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ എന്നിലേക്ക് തിരിയുകയോ ചെയ്ത് സുഖം പ്രാപിക്കുവാൻ ഇടവരാത്ത വിധം അവിടുന്ന് അവരുടെ കണ്ണുകൾ അന്ധമാക്കുകയും ഹൃദയം മരവിപ്പിക്കുകയും ചെയ്തു.
യെശയ്യാവ് ഇങ്ങനെ പ്രസ്താവിച്ചത് യേശുവിന്റെ മഹത്വം കണ്ട് അവിടുത്തെ പറ്റി സംസാരിച്ചതുകൊണ്ടാണ്. അതേസമയം പലരും, പ്രമാണികൾ പോലും അദ്ദേഹത്തിൽ വിശ്വസിച്ചു. എന്നാൽ പള്ളിയിൽ നിന്ന് പരീശന്മാർ തങ്ങളെ പുറത്താക്കും എന്ന് ഭയന്ന് അവർ പരസ്യമായി തങ്ങളുടെ വിശ്വാസം ഏറ്റുപറഞ്ഞില്ല. എന്തെന്നാൽ അവർ ദൈവത്തിൽ നിന്നുള്ള പുകഴ്ചയേക്കാൾ മനുഷ്യരിൽ നിന്നുള്ള പുകഴ്ച അധികം ഇഷ്ടപ്പെട്ടു. യേശു വിളിച്ചു പറഞ്ഞു,
എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിൽ മാത്രമല്ല എന്നെ അയച്ചവനിലും വിശ്വസിക്കുന്നു. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ആരും ഇരുട്ടിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. എന്റെ വചനം കേട്ടിട്ടും അത് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല. കാരണം ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കാനാണ് ഞാൻ വന്നത്. എന്നെ തിരസ്കരിക്കുകയും എന്റെ വാക്കുകൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവനെ വിധിക്കുന്ന ഒരു വിധികർത്താവുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ അവസാന നാളിൽ അവനെ ന്യായം വിധിക്കും. ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിച്ചിട്ടില്ല. ഞാൻ എന്തു പറയണമെന്നും എങ്ങനെ പറയണമെന്നും എന്നെ അയച്ച പിതാവ് കൽപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ കൽപ്പന നിത്യജീവനിലേക്ക് നയിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഞാൻ സംസാരിക്കണമെന്ന് പിതാവ് കൽപ്പിച്ചിട്ടുള്ളത് മാത്രം ഞാൻ സംസാരിക്കുന്നു.